ഉൽപ്പത്തി പുസ്തകം. എബ്രായ വേദ പുസ്തകത്തിൽ ബെർഷീത് ആരംഭത്തിൽ ഉൽപ്പത്തിയിൽ എന്ന വാക്കുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നു. ഈ പദം തന്നെയാണ് പുസ്തകത്തിന്റെ തലക്കെട്ടും. ഇതിന് തത്തുല്യമായ യവന വാക്കിൽ നിന്നാണ് ഉൽപ്പത്തി എന്ന നാമം രൂപം കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ പുസ്തകം ആരംഭത്തെ കുറിക്കുന്നു. ലോകത്തിന്റെയും മനുഷ്യരാശിയുടെയും ആരംഭവും ഇസ്രായേൽ ഒരു ജനതയാകുന്നതിന്റെ തുടക്കവും ഇതിൽ പ്രതിപാദിക്കുന്നു. വിശ്വാസത്തിന്റെ ഒരു പുസ്തകമാണ് ഉൽപ്പത്തി. ആരാണ് ദൈവമെന്നും സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യരോട് ദൈവം എങ്ങനെ ഇടപെട്ടുവെന്നും ഈ പുസ്തകം സാക്ഷീകരിക്കുന്നു. ഇസ്രായേലിയരുടെ പൂർവികർ തങ്ങളുടെ കുടുംബചരിത്രം എഴുതി സൂക്ഷിച്ചിരുന്നില്ല, പകരം കഥകളായി തലമുറകളിലേക്ക് അവരുടെ ചരിത്രം കൈമാറിയിരുന്നു. പിന്നീട് ദൈവം എങ്ങനെയാണ് ലോകത്തെ സൃഷ്ടിച്ചതെന്നും എങ്ങനെയാണ് ഇസ്രായേൽ ദൈവജനമായതെന്നും ചരിത്രം രേഖപ്പെടുത്തി. ഏദൻ തോട്ടത്തിൽ ദൈവവുമായി ഉണ്ടായിരുന്ന യഥാർത്ഥ ബന്ധം എങ്ങനെയാണ് ആദി മനുഷ്യർ നഷ്ടപ്പെടുത്തിയതെന്നും ഈ പുസ്തകം വിവരിക്കുന്നു. എന്നാൽ ദൈവം മനുഷ്യരെ തള്ളിക്കളഞ്ഞില്ല. തുടർന്ന് അബ്രഹാമിനോടും സാറായോടും അവരുടെ വടക്കൻ മെസപ്പത്തോമിയിലെ ഭവനം ഉപേക്ഷിച്ച് അവർക്കും സന്തതി പരമ്പരകൾക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട കനാനിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. അബ്രഹാമിനെയും തലമുറകളെയും ഒരു വലിയ ജനതയാക്കുമെന്നും ഭൂമിയിലെ സകല വംശങ്ങളും അബ്രഹാമിനാൽ അനുഗ്രഹിക്കപ്പെടും എന്നും ദൈവം വാഗ്ദത്തം ചെയ്തു. ഉൽപ്പത്തി പുസ്തകത്തിൽ വിവിധ കുടുംബങ്ങളുടെ വംശാവലി കാണുന്നുണ്ട്. ഇസ്രായേൽ ജനങ്ങൾ തമ്മിൽ തമ്മിലും പുരാതന പശ്ചിമേഷ്യൻ, മധ്യേഷ്യൻ, വടക്കു പടിഞ്ഞാറേ ആഫ്രിക്ക എന്നീ പ്രദേശങ്ങളുമായും അവിടുത്തെ ജനങ്ങളുമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഈ വംശാവലി കാണിക്കുന്നു. പാരമ്പര്യമനുസരിച്ച് ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെ മോശയാണ് എഴുതിയതെന്നും ക്രോഡീകരിച്ചതും. മോശയുടെ ജീവിതകാലം കൃത്യമായി പറയുക എളുപ്പമല്ലെങ്കിലും വേദപുസ്തകത്തിന്റെയും പുരാതന രേഖകളുടെയും പശ്ചാത്തലത്തിൽ ഏകദേശം 1400-1250 ബിസിക്ക് ഇടയ്ക്കാണ്. ഇതനുസരിച്ച് ഉൽപ്പത്തി പുസ്തകത്തിന് 3300 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം പൂർണ്ണത കൈവരിക്കുന്നത് മോശയുടെ കാലത്തിന് വളരെ വർഷങ്ങൾക്ക് ശേഷം, ഒരുപക്ഷെ ഇസ്രായേലിയരുടെ ബാബിലോണിയ പ്രവാസകാലത്ത് ആയിരിക്കാമെന്ന് വേദപുസ്തക പണ്ഡിതർ 200 അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടാതെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന സൃഷ്ടിയെക്കുറിച്ചുള്ള രണ്ട് വിവരണങ്ങൾ അല്പം വ്യത്യസ്തത പുലർത്തുന്നതും അവയിൽ ദൈവത്തെ സൂചിപ്പിക്കുന്ന നാമങ്ങൾ വ്യത്യസ്തമാണെന്നും കണ്ടെത്തി. എന്നാൽ വ്യത്യസ്ത രേഖകളിലൂടെയാണ് ഉൽപ്പത്തി പുസ്തകം പൂർണ്ണമാകുന്നതെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുവെങ്കിലും അബ്രഹാമിന്റെയും സാറായുടെയും സന്തതികളുടെയും ദൈവം ലോകത്തിന്റെ സൃഷ്ടാവാണെന്നും മനുഷ്യരക്ഷയ്ക്കായി ചരിത്രത്തിലൂടെ പ്രവർത്തിക്കുന്നു എന്നുമുള്ള മുഖ്യ സന്ദേശത്തിന് മാറ്റമില്ല.
ഉൽപ്പത്തി പുസ്തകം 1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി, ഉഷസ്സുമായി 1 ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ, അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനമുണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി രണ്ടാം ദിവസം ദൈവം ആകാശത്തിൻ കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതതുതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതതുതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി മൂന്നാം ദിവസം. പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങളുണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിവാനായും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിനെ വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിനെ വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി രണ്ടു വലിയ വെളിച്ചങ്ങളെ ദൈവമുണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി നാലാം ദിവസം. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു ചരിക്കുന്ന അതതുതരം ജീവജന്തുക്കളെയും അതതുതരം പറവജാതിയെയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ, പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി അഞ്ചാം ദിവസം. അതതുതരം കന്നുകാലികൾ, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതതുതരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്നുളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതതുതരം കാട്ടുമൃഗങ്ങളെയും അതതുതരം കന്നുകാലികളെയും അതതുതരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിലിഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്നു ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി. അതെത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി ആറാം ദിവസം.